ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രണ്ട് ബില്ലുകൾ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ഈടില്ലാത്ത കാർഷിക വായ്പകളുടെ പരിധി 2 ലക്ഷമായി ഉയർത്തിയ റിസർവ് ബാങ്ക്. തീരുമാനം അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ. ചലച്ചിത്ര പ്രേമികളുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെ 29-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്ന് പ്രദർശിപ്പിക്കുന്നത് 67 ചിത്രങ്ങൾ. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി വനിതകളുടെ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകും. രാജ്യത്ത് ന്യൂനപക്ഷങ്ങളോട് വിവേചനമില്ലെന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ നിയമപരിരക്ഷ ലഭിക്കുന്നുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്ത പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും മഹത്തരവും മനോഹരവുമായ ഭരണഘടനയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
ഹമാരാ ദേശ് കാ സംവിധാൻ ദുനിയാ കാ സബ്സേ ബഡാ സംവിധാൻ ഹി നഹീ ദുനിയാ കാ സബ്സേ ഖൂബ്സൂരത് സംവിധാൻ ഭീ ഹൈ ഉസ് സംവിധാൻ മേ സബ് കുച്ച് ഹൈ ഇസ്മേ പാർട്ടി ഉസ് പാർട്ടി ഇസ് പാർട്ടി കാ സവാൽ നഹീ ഹൈ ഹം സബ് ഭാരതീയ ഹൈ ഔർ ഇസ് സംവിധാൻ കോ ലേകർ കേ ഹം ലോഗ് ഗൗരവ് മഹ്സൂസ് കർതേ ഹൈ.
രാജ്യസഭയിൽ ഈ മാസം 16-17 തീയതികളിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച നടക്കും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രണ്ട് ബില്ലുകൾ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ഭരണഘടനയുടെ 129-ാം ഭേദഗതി ബിൽ, കേന്ദ്ര ഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ എന്നിവയാണിവ. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആകും ബില്ലുകൾ അവതരിപ്പിക്കുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് എത്രയും വേഗം ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് വയനാട് എംപി പ്രിയങ്കഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കത്ത് നൽകിയിരുന്നതായി ശ്രീമതി പ്രിയങ്ക പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 4-ാമത് ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുക, വളർച്ചയും വികസനവും വേഗത്തിലാക്കുന്നതിന് സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചീഫ് സെക്രട്ടറിമാർ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ഈടില്ലാത്ത കാർഷിക വായ്പകളുടെ പരിധി 1.6 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്തി റിസർവ് ബാങ്ക്. അടുത്ത മാസം 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. കർഷകർക്ക് ധനലഭ്യത ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ നാളെ ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അതിനിടെ സിറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ച 77 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതായി മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന 29-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമാ പ്രേമികളുടെ ആവേശകരമായ പങ്കാളിത്തം. 2-ാം ദിനമായ ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. മേളയുടെ ഭാഗമായി ലോകപ്രശസ്തരായ 50 ചലച്ചിത്രാചാര്യന്മാർക്ക് ആദരമർപ്പിച്ചുള്ള പ്രദർശനത്തിനും ഇന്ന് തുടക്കമായി. പാലക്കാട് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടസ്ഥലം മന്ത്രി കെ പി ഗണേഷ് കുമാർ ഇന്ന് സന്ദർശിക്കും. ഉദ്യോഗസ്ഥതല സംഘവും ഇന്ന് വൈകുന്നേരം സംയുക്ത സുരക്ഷാ പരിശോധന നടത്തും. അതിനിടെ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രദേശത്ത് ദേശീയപാത ഉപരോധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തുന്ന ഡൽഹി ചലോ കാൽനട മാർച്ച് പുനരാരംഭിച്ചു. 101 കർഷകരുടെ സംഘമാണ് ദേശീയ തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. കർഷക മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ അംബാലയിൽ പല പ്രദേശങ്ങളിലും രാവിലെ മുതൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലകളിൽ അടുത്ത മൂന്ന് ദിവസം ശൈത്യകാലാവസ്ഥ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് അപകടകരമായി തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ തുടരുന്നതിനാൽ തമിഴ്നാട്ടിലെ തെങ്കാശി, തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി വനിതകളുടെ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിക്ക് മസ്കറ്റിലാണ് മത്സരം. 78-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനൽ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് ഹൈദരാബാദിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ 1-0 മണിപ്പൂർ തോൽപ്പിച്ചു. നാളെ രാവിലെ ഗോവയ്ക്കെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ബ്രിസ്ബെയിനിലെ ഗബ്ബയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് 3-ാം ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയരായ ഓസ്ട്രേലിയ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 28 റൺസ് നേടിയിട്ടുണ്ട്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും നിലവിൽ ഓരോ കളികൾ വീതം വിജയിച്ച് സമനിലയിലാണ്. സ്ത്രീകളുടെ വികസനത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്ക് മുന്നേറുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ വുമൺ ലീഡേഴ്സ് ഷേപ്പിംഗ് അക്കാഡമിക് എക്സലൻസ് ഫോർ വികസിത് ഭാരത് അറ്റ് 2047 എന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക ഗണിത വിദ്യാഭ്യാസ രംഗങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി.
ന്യൂ വേൾഡ് ആ രീ ഹെ ഉസ്മേ നോളജ് ബേസ്ഡ് ഇക്കോണമി മേ ഭാരത് മേ സ്റ്റേം എജ്യൂക്കേഷൻ മേ മഹിളാഓ കി പാർട്ടിസിപ്പേഷൻ ബഡ് രഹീ ഹെ യേ ബഹുത് ഹി ഏക സിൽവർ ലൈൻ ഹെ ആനെ വാലേ ദിനോ മേ ഓർ ബഡേഗി. സിബിഎസ്ഇ സ്കൂൾസ് മേ ഗവൺമെന്റ് സ്കൂൾ മേ വുമൻ പാർട്ടിസിപ്പേഷൻ ജ്യാദാ ഹെ ഗേൾസ് സ്റ്റുഡന്റ്സ് ജ്യാദാ ഹെ.
മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇ വി കെ എസ് ഇളങ്കോവൻ ചെന്നൈയിൽ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. നിലവിൽ തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്നു. 2004-2009 കാലയളവിൽ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് യുൻ സുക് യോളിനെതിരായ 2-ാം ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ ഇന്ന് പാർലമെന്റിൽ വോട്ടെടുപ്പ്. പ്രമേയത്തിന് ദേശീയ അസംബ്ലിയിലെ 300 അംഗങ്ങളിൽ 200 പേരുടെ പിന്തുണ ആവശ്യമാണ്. ശേഷം വിഷയം ഭരണഘടനാ കോടതി പരിഗണിക്കും. പ്രസിഡന്റ് യൂണിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര ബോണ്ടുകളുടെ പുനഃക്രമീകരണം പൂർത്തിയാക്കി ശ്രീലങ്ക. കുടിശ്ശികയായി തീർന്ന ബോണ്ടുകൾക്ക് പകരമായി ഈ വർഷം നവംബർ 25 പുറത്തിറക്കിയ പുതിയ ബോണ്ടുകളാണ് നടപടിയുടെ ഭാഗമായി നിക്ഷേപകർക്ക് കൈമാറിയത്. രാജ്യത്തെയും വിദേശത്തെയും ബോണ്ടുടമകൾ പ്രകടിപ്പിച്ച വിശ്വാസത്തിന്റെ സൂചകമാണ് ഇതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പ്രതികരിച്ചു. വിഖ്യാത ഹിന്ദി ചലച്ചിത്ര നടനും നിർമ്മാതാവും സംവിധായകനുമായിരുന്ന രാജ് കപൂറിന്റെ 100-ാം ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ സിനിമകൾ സാധാരണക്കാരുടെ അഭിലാഷങ്ങളും പോരാട്ടങ്ങളും പ്രതിഫലിപ്പിച്ചിരുന്നുവെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അഡ്മിറൽ കപ്പിനായി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ നടന്ന പായ് വഞ്ചിയോട്ട മത്സരത്തിൽ റഷ്യ ജേതാക്കളായി. ഇറ്റലി 2-ാം സ്ഥാനവും ഇന്ത്യ 3-ാം സ്ഥാനവും നേടി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ എൽ കെ അഡ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തെ ഡൽഹി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഡൽഹിയിലെ ആർ കെ പുറത്തുള്ള സ്വകാര്യ സ്കൂളിന് ബോംബ് ഭീഷണി. ഇന്ന് രാവിലെ ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല. ഇന്നലെ നഗരത്തിലെ 30-ലധികം സ്കൂളുകൾക്ക് വ്യാജബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. ഡൽഹിയിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സൂക്ഷ്മതയോടെ തുടരണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറോട് നിർദ്ദേശിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിനുള്ള പ്രക്രിയ സുതാര്യമാവണമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തം ഉൾപ്പെടുത്തണമെന്നും കമ്മീഷൻ ഡൽഹി സിഇഒയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞു. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച 2 ബില്ലുകൾ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ഈടില്ലാത്ത കാർഷിക വായ്പകളുടെ പരിധി 2 ലക്ഷമായി ഉയർത്തി റിസർവ് ബാങ്ക്. തീരുമാനം അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ. ചലച്ചിത്ര പ്രേമികളുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെ 29-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്ന് പ്രദർശിപ്പിക്കുന്നത് 67 ചിത്രങ്ങൾ. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി വനിതകളുടെ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.